2022 ഏപ്രിൽ 27 ബുധനാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. മെട്രോമാനെ മറക്കരുത്. പ്രത്യേക ലേഖകൻ എം എച്ച് വിഷ്ണു എഴുതുന്നു, സിൽവർ ലൈൻ പദ്ധതിയുടെ ഗുണദോഷങ്ങളെക്കുറിച്ച് കേരളയിൽ സംഘടിപ്പിക്കുന്ന ചർച്ച നാളെ നടക്കാനിരിക്കെ ചർച്ചയിലേക്ക് ക്ഷണിച്ച വിദഗ്ധരെ ചൊല്ലി വിവാദം പുകയുകയാണ്. സാമൂഹ്യ നിരീക്ഷകനും വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ ഐ ടി ഉപദേഷ്ടാവുമായിരുന്ന ജോസഫ് സി മാത്യുവിനെ ഒഴിവാക്കിയതിനെ ചൊല്ലിയാണ് വിവാദം. എന്നാൽ വിവാദങ്ങൾക്കിടയിൽ കേരളം മറന്നുപോകുന്നൊരു പേരാണ് ഇ ശ്രീധരന്റേത്. രാജ്യത്തിന്റെ മെട്രോമാനെന്ന് പേരെടുത്ത ഇ ശ്രീധരൻ നവഭാരതത്തിന്റെ റെയിൽവേ സംരംഭങ്ങളുടെ ശില്പിയാണ്. അസാധ്യമെന്ന് ബ്രിട്ടീഷുകാർ പോലും എഴുതിത്തള്ളിയ കൊങ്കൺ പാത യാഥാർത്ഥ്യമാക്കിയും റെക്കാർഡ് സമയം കൊണ്ട് പാമ്പൻ പാലം പുനർനിർമ്മിച്ചും രാജ്യത്ത് മെട്രോ റെയിൽ സംസ്കാരത്തിന് തുടക്കമിട്ടും ഇ ശ്രീധരന്റെ പ്രവർത്തനങ്ങൾ തലമുറകൾക്ക് പാഠമാണ്. അങ്ങനെയൊരു മഹത് വ്യക്തിയെ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് കേരളത്തിന്റെ വികസന ഭാഗധേയം നിർണയിക്കേണ്ട സിൽവർ ലൈൻ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കിയത് നിർഭാഗ്യകരമാണ്. റെയിൽവേ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിൽ അദ്ദേഹത്തോളം പരിചയസമ്പന്നത നിലവിൽ രാജ്യത്താർക്കുമില്ലെന്നത് തർക്കമില്ല. 9 പതിറ്റാണ്ടോളമായ സാർത്ഥകമായ ജീവിതത്തിൽ ബിജെപി സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് മത്സരിച്ചതാണ് അദ്ദേഹത്തിനുള്ള അയോഗ്യത. രാജ്യത്തെ പൊതുഗതാഗതത്തിന്റെ മുഖഛായ മാറ്റിയ ഇ ശ്രീധരൻ എഞ്ചിനീയർ മാത്രമല്ല, വൈദഗ്ധ്യത്താൽ ഇന്ത്യ ആദരിക്കുന്നയാളുമാണ്. പാമ്പൻ പാലത്തോളം ഉറച്ച വിശ്വാസമാണ് രാജ്യത്തിന് ശ്രീധരനിൽ ഉള്ളത്. ഇതെല്ലാം മറന്നാണ് ചർച്ചയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയത്. കടലെടുത്ത പാമ്പൻ പാലം 46 ദിവസം കൊണ്ട് പുനർനിർമ്മിച്ച പശ്ചിമഘട്ട മലനിരകൾ നെടുകെ പിളർന്നും തുരങ്കങ്ങളുണ്ടാക്കിയും മലയാളികൾക്ക് മുംബൈയിലെത്താൻ 760 കിലോമീറ്റർ കൊങ്കൺ പാത പണിത അതേ ഇച്ഛാശക്തിയോടെ ശ്രീധരൻ ഒഴുക്കിയ വിയർപ്പിന്റെ വിലയാണ് കൊച്ചി മെട്രോ എന്ന അത്ഭുതം. സ്ഥലമെടുപ്പ് മുതൽ വിദേശബന്ധം വരെയുള്ള എതിർപ്പുകളുടെ പ്രളയം കടന്നാണ് കൊച്ചി മെട്രോയെ ശ്രീധരൻ ട്രാക്കിലിറക്കിയത്. രാമേശ്വരവും തമിഴ്നാടും കൂട്ടിമുട്ടിക്കുന്ന പാമ്പൻ പാലം 1964 കടലെടുത്തപ്പോൾ 31-കാരനായ യുവ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയാണ് പുനർനിർമ്മാണം ഏൽപ്പിച്ചത്. റെയിൽവേയുടെ തീരുമാനത്തിൽ നെറ്റിച്ചുളിച്ചവർ ഏറെയായിരുന്നു. പുതിയ പാലം പണിയാൻ സർക്കാരിനോട് 1 വർഷം സാവകാശം നേടിയ റെയിൽവേ ശ്രീധരൻ 6 മാസമാണ് അനുവദിച്ചത്. പാലം പണി തീരാൻ 1 ആഴ്ച കൂടി വേണമെന്ന് റെയിൽവേ മന്ത്രി എസ് കെ പാട്ടീൽ പാർലമെന്റിനെ അറിയിച്ച രാത്രിയിൽ പാമ്പൻ പാലത്തിന്റെ അവസാന ഗർഡറും സ്ഥാപിച്ച് രാമേശ്വരത്തേക്കുള്ള ട്രെയിനിന് ശ്രീധരൻ പച്ചക്കൊടി വീശിക്കഴിഞ്ഞിരുന്നു. 46 ദിവസം കൊണ്ട് പാമ്പൻ പാലം പുതുക്കിപ്പണിത് ശ്രീധരൻ ലോകത്തെ അത്ഭുതപ്പെടുത്തി. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനുമിടയിലൂടെ മലയും പുഴയും കുന്നും കടന്ന് ശ്രീധരൻ ഒരുക്കിയ 760 കിലോമീറ്റർ കൊങ്കൺ റെയിൽപാത ബ്രിട്ടീഷുകാർ പോലും അസാധ്യമെന്ന് എഴുതിത്തള്ളിയതായിരുന്നു. 3 സംസ്ഥാനങ്ങളിലെ 500,000 ഭൂ ഉടമകളിൽ നിന്ന് 1 വർഷത്തിനുള്ളിൽ നേരിട്ട് ഭൂമി ഏറ്റെടുത്ത ശ്രീധരന്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യവും നിശ്ചയദാർഢ്യവും രാജ്യം കണ്ടു. പശ്ചിമഘട്ട മലകൾ പിളർന്നും തുരന്നും കൂറ്റൻ പാലങ്ങളുണ്ടാക്കിയും കൊങ്കൺ പാതയ്ക്ക് ശ്രീധരൻ വഴിയൊരുക്കി. 92 ടണലുകൾ, 179 വൻപാലങ്ങൾ, 1819 ചെറുപാലങ്ങൾ എന്നിവയൊരുക്കി. പ്രകൃതിയുടെ പ്രതിബന്ധങ്ങൾ മറികടക്കാൻ വേണ്ടിവന്നത് 7 വർഷവും 3 മാസവും. 82.5 കിലോമീറ്ററിലേറെയുള്ള മൊത്തം തുരങ്കങ്ങളും കപ്പലുകൾക്ക് കടന്നുപോകാവുന്ന തരത്തിലെ പാലങ്ങളും മണ്ണിടിച്ചിൽ മറികടക്കാൻ കോൺക്രീറ്റ് പമ്പ് ചെയ്തുണ്ടാക്കിയ കൃത്രിമ പാറയുമെല്ലാം ശ്രീധരനൊരുക്കിയ അത്ഭുതങ്ങളാണ്. പറഞ്ഞതിലും 3 വർഷം മുൻപ് ഡൽഹിയിൽ നിന്ന് ഹരിയാനയിലേക്കുള്ള 2.5 മണിക്കൂർ ബസ് യാത്രയെ മെട്രോയിലെ ശീതീകരിച്ച 3/4 മണിക്കൂർ യാത്രയാക്കി ചുരുക്കി അദ്ദേഹം. കൃത്യതയുള്ള സർവീസുകൾ ഡൽഹിയുടെ ജീവിത താളമായി മാറി. മെട്രോമാൻ ശ്രീധരനെ 2001 പത്മശ്രീയും 2008 പത്മവിഭൂഷണും നൽകി രാജ്യം ആദരിച്ചു. കൊച്ചി മെട്രോ നിർമ്മിച്ച് പിറന്ന നാട്ടിലും ചരിത്രമെഴുതി. കൊച്ചിൻ കപ്പൽശാലയുടെ ചെയർമാനായിരുന്നപ്പോഴാണ് 1 വർഷം കൊണ്ട് റാണി പത്മിനി കപ്പൽ നീറ്റിലിറക്കിയത്. 48 തുരങ്കങ്ങളുള്ള കർണാടകത്തിലെ ഹാസൻ മംഗലാപുരം പാതയും പറഞ്ഞ സമയത്തിനകം പൂർത്തിയാക്കി. ജയ്പൂർ, ലക്നൌ, വിശാഖപട്ടണം, കാക്കിനട മെട്രോകളുടെ മേൽനോട്ടം ശ്രീധരനായിരുന്നു. മെട്രോ പദ്ധതികളുടെ നിലവാരം നിശ്ചയിക്കാനുള്ള കേന്ദ്ര സർക്കാർ സമിതിയുടെ അധ്യക്ഷൻ ഇ ശ്രീധരനാണ്. ഭയക്കുന്നത് ശ്രീധരന്റെ വാക്കുകളെ. സിൽവർ ലൈൻ കേരളത്തിന്റെ താൽപര്യങ്ങൾക്ക് പൂർണ്ണമായി വിരുദ്ധമാണെന്നാണ് ഇ ശ്രീധരന്റെ നിലപാട്. ട്രാക്കിന് ഇരുവശത്തെയും ഭിത്തികൾ ചൈനയിലെ വൻമതില് പോലെ കേരളത്തെ വിഭജിക്കും. അലൈൻമെന്റ് തിരഞ്ഞെടുത്തത് തന്നെ പിഴവാണ്. തിരൂർ മുതൽ കാസർഗോഡ് വരെ നിലവിലെ റെയിൽവേ പാതയ്ക്ക് സമാന്തരമാണ് പുതിയ പാത. ഭാവിയിൽ നിലവിലെ റെയിൽപാത 4 വരിയാക്കാൻ തടസ്സമാവുമെന്നതിനാൽ റെയിൽവേ ഇതിനെ എതിർക്കും. നെൽപ്പാടങ്ങളിലൂടെ അതിവേഗ റെയിൽപാത സുസ്ഥിരമല്ല. പദ്ധതിക്കായി എടുക്കുന്ന വിദേശ വായ്പയുടെ ബാധ്യത സംസ്ഥാനം ഏറ്റെടുക്കുന്നത് അബദ്ധമാണ്. പദ്ധതി ചെലവ് മനഃപൂർവ്വം കുറച്ചുകാട്ടുകയാണ്. പാതയ്ക്കായി 20,000-ലേറെ കുടുംബങ്ങളെ ഒഴിപ്പിക്കേണ്ടി വരും. ഇപ്പോഴത്തെ നിലയിൽ പദ്ധതി ചെലവ് 75,000 കോടിയും പൂർത്തീകരിക്കുമ്പോൾ 1.10 ലക്ഷം കോടിയിലേറെയുമാവും. 180 കിലോമീറ്റർ വേഗത്തിൽ ട്രെയിൻ ഓടിക്കാവുന്ന ഡൽഹി റാപ്പിഡ് ട്രാൻസിറ്റിന്റെ ഏറ്റവും പുതിയ നിരക്കു പ്രകാരമാണ് ഈ കണക്ക്. പദ്ധതി കേരളത്തെ കടക്കെണിയിലാക്കും. ട്രാഫിക് സർവേ, ജിയോ ടെക്നിക്കൽ സർവേ, പരിസ്ഥിതി ആഘാത പഠനം, സാമൂഹ്യ ആഘാത പഠനം എന്നിവയൊന്നും നടത്തിയിട്ടില്ല. ഊഹങ്ങളുടെയും ധാരണകളുടെയും അടിസ്ഥാനത്താലാണ് പദ്ധതി രേഖ തയ്യാറാക്കിയത്. പദ്ധതി ചെലവ്, ഗതാഗത നിരക്ക്, വരുമാനം എന്നിവയൊന്നും വിശ്വാസയോഗ്യമല്ല. ലോകത്തെല്ലായിടത്തും അതിവേഗ റെയിൽപാതാ പദ്ധതികൾ ഭൂമിക്കടിയിലൂടെയാണ് കടന്നുപോകുന്നത്. സ്റ്റാൻഡേർഡ് ഗേജിലുള്ള സെമി ഹൈസ്പീഡ് റെയിൽ റെയിൽവേ അംഗീകരിക്കില്ല. നിലവിലെ റെയിൽപാതയുടെ 3-ഉം 4-ഉം ലൈനുകളുടെ വികസനത്തിന് പകരമാവില്ല ഇത്. ഗൂഗിൾ മാപ്പ്, ലിഡാർ ആകാശ സർവേ എന്നിങ്ങനെയല്ലാതെ ഭൂമിയിൽ ലൊക്കേഷൻ സർവേ നടത്തിയല്ല അതിവേഗ പാതയുടെ അലൈൻമെന്റ് നിശ്ചയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിരക്കിട്ടുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ. അന്തിമ അലൈൻമെന്റ് ആവുമ്പോഴേക്കും ഏറ്റെടുത്തതിൽ പകുതി ഭൂമി ഉപയോഗശൂന്യമാവും. രാത്രിയിൽ ചരക്ക് ലോറികൾ കൊണ്ടുപോകുന്ന റോറോ സർവീസിലൂടെ വരുമാനമുണ്ടാക്കാനാണ് കേരയിൽ പദ്ധതി. എന്നാൽ അറ്റകുറ്റപ്പണികൾ രാത്രിയിലാണ് നടത്തുന്നത് എന്നതിനാൽ ഇത് പ്രായോഗികമാവില്ല. 2025 അതിവേഗ പാത പൂർത്തിയാക്കുമെന്ന KRDCLന്റെ അവകാശവാദം പൊള്ളയാണ്. DMRCക്ക് പോലും 8 മുതൽ 10 വർഷം വരെ വേണ്ടിവരും. ഇതാണ് സിൽവർ ലൈനിനെക്കുറിച്ച് ഇ ശ്രീധരൻ പറയുന്നത്. ഈ വാക്കുകളാണ് കേരയിലിനെ അലോസരപ്പെടുത്തുന്നത്. വേണ്ടത് ദിശാബോധം. പ്രളയത്തിന് ശേഷം നവകേരളം സൃഷ്ടിക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിന് വ്യക്തമായ ആശയമില്ലെന്നും ശ്രദ്ധ മുഴുവൻ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് മാറിയെന്നുമാണ് ശ്രീധരന്റെ വിമർശനം. പ്രളയശേഷം നവകേരളം സൃഷ്ടിക്കുമെന്ന മുദ്രാവാക്യം ഉയർത്തിയെങ്കിലും ദുരിതബാധിതരെ പൂർവ്വസ്ഥിതിയിലെത്തിക്കാൻ മാത്രമാണ് ശ്രമിച്ചത്. ജനങ്ങളുടെ ദുരിതം മാറിയിട്ടില്ല. പ്രളയക്കെടുതി മനുഷ്യനിർമ്മിതമെന്ന് പരിസ്ഥിതി പ്രവർത്തകരും എഞ്ചിനീയർമാരും ഉന്നയിച്ച സാഹചര്യത്തിൽ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമെന്തെന്ന് കണ്ടെത്താൻ അടിയന്തര നടപടി വേണമായിരുന്നു. പ്രകൃതിക്കും സുസ്ഥിരതയ്ക്കും മുൻഗണന നൽകുന്ന നവകേരള നിർമ്മാണ പദ്ധതിയാണ് ആവിഷ്കരിക്കേണ്ടിയിരുന്നത്. ദുരന്തങ്ങളെ അവസരമാക്കിയ നിരവധി ഉദാഹരണങ്ങൾ ലോകത്തിലുണ്ട്. എന്താണ് വേണ്ടതെന്ന് കേരളം ഇപ്പോഴും നിശ്ചയിച്ചിട്ടില്ല. അടിസ്ഥാന സൌകര്യങ്ങളുടെ നവീകരണം മാത്രമല്ല വേണ്ടത്. ജനങ്ങളുടെ ചിന്തയുടെയും മനോഭാവത്തിന്റെയും ഗുണപരമായ മാറ്റവും സർക്കാരിലെ പുതിയ തൊഴിൽ സംസ്കാരവുമാണ് വേണ്ടത്. അതിന് ധാർമ്മിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ദൃഢനിശ്ചയവും സമർപ്പണവുമാണ് ആവശ്യം. പൊതുസ്ഥലങ്ങളുടെ ശുചിത്വം, വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ നവീകരണവും പരിഷ്കാരവും, പാവപ്പെട്ടവർക്ക് പൂർണ്ണ ചികിത്സാ സൌകര്യം, മികച്ച റോഡുകളും നിയമം നടപ്പാക്കലും വഴി അപകടങ്ങൾ കുറയ്ക്കൽ, കൂടുതൽ തൊഴിലവസരങ്ങൾ, വ്യാവസായിക രംഗത്ത് നിക്ഷേപങ്ങൾ ആകർഷിക്കുക, കൃഷി എന്നിവയിലാണ് കേരളം ശ്രദ്ധിക്കേണ്ടത്, മെട്രോമാൻ പറയുന്നു.